محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, ഇനി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് ബാക്കിയുള്ളത്. ഒന്ന്, ഹജ്ജാദിയത്തിന്റെ തുടർച്ചയായി മുസ്ലിം ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു ഹവ, അൽ ഹജൂരിയ. ഷെയ്ഖ് മുഖബിൽ ഇബ്നു ഹാദി അൽ വാദിഈ റഹ്മത്തുല്ലാഹി അലൈ യമനിലുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഖബിൽ. അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള ഉലമാക്കളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. പിന്നീട് ഷിയായിസത്തിന്റെയും തസവ്വുഫിന്റെയും പിടുത്തത്തിലുണ്ടായിരുന്ന യമനിൽ അഹ്ലു സുന്നത്തിന്റെ വെളിച്ചം വിതറുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി വളരെ ധീരമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മുഖബിൽ. അദ്ദേഹം ദമ്മാജിൽ ഒരു വൈജ്ഞാനിക കേന്ദ്രം തന്നെ സ്ഥാപിച്ചു, ദാറുൽ ഹദീ. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോകുമ്പോൾ ദാറുൽ ഹദീസിന്റെ ചുമതല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ യഹിയൽ ഹജൂരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്, ഈജിപ്തിൽ യഹ്വാനുൽ മുസ്ലിമൂൻ അവര് വളരെ കടുത്ത ഈ ഹാർഡ് ലൈൻ കീപ്പ് ചെയ്തതുകൊണ്ട് ജമാൽ അബ്ദുൽ നാസറിന്റെ ഭരണകാലത്ത് അവരുടെ പല നേതാക്കളെയും വധിക്കുകയും ചിലരെ ജയിലിലടക്കുകയും അവരുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തു. ഒരു ചരിത്രമാണ്, ഞാനത് പറയേണ്ടതില്ല. ഇപ്പോൾ അബ്ദുൽ ഫത്താഹ് സിസി ഈജിപ്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും കടുത്ത നടപടി ജമാൽ അബ്ദുൽ നാസർ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകൾ പലരും സൌദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ UAEയിലേക്കും അവർ കുടിയേറി. ആ കുടിയേറിയിട്ടുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ, സർവകലാശാലകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, അതുപോലെ തന്നെ അവരുടെ മറ്റ് സംവിധാനങ്ങൾ, അതിലൊക്കെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകൾ അവർ നുഴഞ്ഞു കയറി. മെല്ലെ മെല്ലെ അവർ ഹിഡൻ അജണ്ട, അവരുടെ സ്വകാര്യമായ അജണ്ട സൌദി അറേബ്യയിലും അതുപോലെ തന്നെ UAEയിലും ഒക്കെ തന്നെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഖത്തർ, കുവൈത്ത് ഇവിടങ്ങളിലൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ മനാഹിജുകളും പിന്തുടരുന്ന ഈ നാടുകളിൽ അവരറിയാതെ വളരെ വിദഗ്ധമായി ഇത്തരത്തിലുള്ള ഇഖ്വാനിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു വിഭാഗം തന്നെ ഖുത്തുബികൾ എന്ന പേരിൽ അവർ രംഗത്ത് വന്നു. അവര് പുറമെ അവരൊന്നുമില്ല, ഉള്ളിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഖുത്തുബികൾ എന്നാണ് അവരറിയുക. കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അവർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഗുണകരമല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ, ചില നസീസത്തുകൾ അവരുടെ പാഠ്യപദ്ധതിയിലും അതുപോലെ തന്നെ അവിടുത്തെ മതപരമായ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇവർ കടത്തിക്കൂട്ടിയിട്ടുള്ള ദസീസത്തുകൾ പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതേപോലെ ഷെയ്ഖ് മുഖബിൽ റഹിമഹുല്ലാ ദാറുൽ ഹദീസ് തുടങ്ങിയപ്പോൾ ഈജിപ്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആശയം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവരുടെ സ്വഭാവം പുറത്തു കാണിക്കാതെ അവരെ ദാറുൽ ഹദീസിൽ വന്നു ചേർന്നു. വന്നു ചേർന്നിട്ട് അവരുടെ ആശയങ്ങൾ വളരെ സ്വകാര്യമായിട്ട് മെല്ലെ മെല്ലെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ദസീസ മെല്ലെ അവിടെ അത് അവര് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരാശയം പ്രചരിപ്പിക്കുന്നതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന് നേർക്ക് നേരെ പ്രത്യക്ഷത്തിൽ ആ കാര്യം പറയാ, സമർത്ഥിക്കുക, അതന്നെ. അതിന് നിവൃത്തിയില്ല. അപ്പൊ അവര് രണ്ടാമത്തെ മാർഗത്തിലേക്ക് പോയി. അവരുദ്ദേശിക്കുന്ന ആശയങ്ങൾ ക്രമേണ വളച്ചൊടിച്ചും തിരിച്ചൊടിച്ചും അതിലെ രണ്ടാം തലമുറയിലും മൂന്നാം തലമുറയുടെയും തലച്ചോറിൽ മെല്ലെ മെല്ലെ അതിന്റെ വിത്തുകൾ പാകിയിട്ട് കൊടുക്കുക. പ്ലാന്റ് എ സീഡ്, ഇതൊരു മെത്തേഡാണ്. ഇങ്ങനെ പലരും ഷെയ്ഖ് മുഖബിലിന്റെ ദാറുൽ ഹദീസിൽ ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആദർശമുള്ള ആളുകൾ പലരും വരികയും അവരുടെ ഹിഡൻ അജണ്ടകൾ മെല്ലെ മെല്ലെ അവരവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരോക്ഷമായിട്ടുള്ള സ്വാധീനം നേരത്തെ ഞാൻ പറഞ്ഞ യഹ്യൽ ഹജൂരിയിലും വളരെ വ്യക്തമായിട്ട് കണ്ടുവന്നു. അദ്ദേഹം ഷെയ്ഖ് മുഖബിൽ മരണപ്പെട്ടപ്പോ കാര്യം സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള രോഗങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നു. ആദ്യത്തെ രോഗം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ രോഗം എന്ന് നിങ്ങൾ ചോദിക്കും. ആദ്യത്തെ രോഗം ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്നത് ഖവാരിജുകളിൽ നിന്നും അതുപോലെ തന്നെ റാഫിളുകളിൽ നിന്നുമാണ് അവരുടെ ആശയം അവർ കടമെടുത്തിട്ടുള്ളത്. ആ ആശയത്തെ ഉപജീവിച്ചുകൊണ്ടാണ്, ഖവാരിജുകളുടെയും റാഫിളുകളുടെയും ആശയത്തെ ഉപജീവിച്ചാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ ഖവാരിജുകളുടെ ലക്ഷണം ഇദ്ദേഹത്തിലും പ്രകടമായി. ആ പ്രകടമായ ലക്ഷണം ഏത്? ഒന്ന്, അൽ ഉലൂ, അതിരു കവിയാന്നുള്ളത്. ഇസ്ലാം ദീൻ അത് മിതത്വത്തിന്റെ മതമാണ്. ഒരു തരത്തിലുള്ള ഉലുവിനും ദീനിൽ യാതൊരു സ്ഥാനമല്ല. നേരത്തെ ഞാൻ ഹദീസ് ഉദ്ധരിച്ചതാണ്, സലാസത്തു നഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് മൂന്നാളുകൾ വന്നിട്ട് അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ പഠിച്ച് പിന്നെ അവര് ആരാധനാകാര്യങ്ങളിൽ അതിരു കവിഞ്ഞ കാര്യം ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് ചെറിയ കാര്യങ്ങളിൽ വരെ ജംറയിൽ കല്ലെറിയുന്ന കല്ല് പെറുക്കുന്നിടത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരു കവിയരുത് എന്ന് പറഞ്ഞു. വലിയ കല്ലുകൊണ്ട് എറിയാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ അമലുകൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ സജ്ജിദു വഖാരിബു. അസ്സദാദ്, മിതമായത്, പക്വമായത്. അതുപോലെ എന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇന്നലി കുല്ലി അമലിൻ ശിർറ വലിക്കുല്ലി ശിർറത്തിൻ ഫത്ര. ആര് അമല് ചെയ്യുമ്പോഴും തുടക്കത്തിലൊരു ആവേശം ഉണ്ടാകും, അത് നിലനിൽക്കുന്നതല്ല. ആ ശിർറത്തിന് പിന്നീടൊരു വിരാമം വരും, അത് അവസാനിക്കും, ആ ആവേശം കെട്ടടങ്ങും. പക്ഷെ കെട്ടടങ്ങിയാൽ സമങ്കാനത്ത് ഫത്തറത്തുഹു ഇലാ സുന്ന, കെട്ടടങ്ങുമ്പോഴും സുന്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മാർഗത്തിൽ എന്നും ചെയ്യാൻ പറ്റുന്ന, നിത്യമായി ചെയ്യാൻ പറ്റുന്ന മിതമായ പ്രവർത്തനങ്ങൾ അത്, അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അയാളാണ് നേരായ മാർഗത്തിൽ തുടരുന്ന ആള്. അല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്നും അദ്ദേഹം താഴേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിരു കവിയാണെങ്കിൽ, അത് അവൻ നശിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു എന്നുള്ളത് ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തിട്ടില്ല. ദീനിലെ ഒരാശയത്തിനും അതിന്റെ അംഗീകാരമില്ല. ലാ തഗ്ലു ഫീ ദീനിക്കും, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിരു കവിയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് മിതമായിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം ഹുലുവാണ്, ഫുൾ എല്ലാ കാര്യത്തിലും ഹുലുവാണ്. ഹുലുവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നതും ഇമാം മുഖബിൽ ഇമാമാണ്. ഇമാം എന്ന് പറഞ്ഞാൽ ഇൽമിനുള്ള ഇമാമത്തല്ല, അല്ലാത്തൊരു ഇമാമത്തായിട്ടാണ് മൂപ്പർ കണക്കാക്കുന്നത്. എന്നിട്ട് പറയും ഇമാം മുഖബിലിന് ശേഷം വന്ന ഇദ്ദേഹം, നബിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോ ഖലീഫത്തു റസൂലില്ല എന്നതുപോലെ ഇമാം മുഖബിലിന്റെ ഖലീഫയാണ് ഞാൻ. ശരിയായ ഇത്തരം അൽഫാദുകൾ കൊണ്ടാണ് പരിചയപ്പെടുത്തുക. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഖദാസ, അദ്ദേഹം മഅസൂമാണ്, അദ്ദേഹത്തിന് എന്തോ ആ രൂപത്തിലുള്ള ഒരു വിശുദ്ധി അതുണ്ട്, അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല. മാ മിന്ന അഹദ് ഇല്ലാ റദ്ദ വറദ്ദ അലൈഹി ഇല്ലാ സാഹിബു ഹാദിൽ ഖബർ. അസുലാദാണ്, ഈ ദീനിൽ ഗണ്ണിക്കുകയും ഗണ്ണിക്കപ്പെടുകയും ചെയ്യപ്പെടാത്തവനായിട്ട് ആരുമില്ല. എതിർക്കാൻ പാടില്ലാത്ത, ഗണ്ണിക്കാൻ പാടില്ലാത്ത, ഗണ്ണിക്കാത്തവനായി ഗണ്ണിക്കപ്പെടാത്തവനായി ആരുമില്ല. അങ്ങനെ ഗണ്ണിക്കപ്പെടാൻ പാടില്ലാത്തത് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഇമാം മാലിക് റസൂലുള്ളാഹിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇല്ലാ സാഹിബു ഹാദിൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന നബിയെ മാത്രമേ ഗണ്ണിക്കാൻ പാടില്ലാത്തതുള്ളൂ. പക്ഷെ അത് ഗണ്ണിക്കുമ്പോൾ അതിന്റെ മര്യാദ ഉണ്ട്. ആ മര്യാദ നേരത്തെ നാലാക്കിയിട്ട് ഞാൻ ബോർഡും എഴുതി, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൽപ്പെട്ട ഒരാളുടെ അടുക്കൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തൻബീഹ് ചെയ്യണം, അത് അംഗീകരിക്കരുത്, അതിനെതിർക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ കറാമ, അദ്ദേഹത്തിന്റെ അഴിവ്, അദ്ദേഹത്തിന്റെ അഭിമാനം, അദ്ദേഹത്തിന്റെ മാന്യത സംരക്ഷിക്കപ്പെടണം. അതൊരു തെറ്റുമാത്രമാണ്. പക്ഷേ ഇദ്ദേഹത്തിനൊരു തെറ്റും പറ്റൂല, അദ്ദേഹം അങ്ങോട്ട് പറയുന്നത് അപ്രകാരം സ്വീകരിക്കണം എന്ന രൂപത്തിലേക്ക് വന്നു. അതിന് കവിഞ്ഞു, കദാസത്തിലേക്ക് പോയി. എന്നാൽ അദ്ദേഹം അകാബിറിൽപ്പെട്ട ആളല്ല. അകാബിറിൽപ്പെട്ട, ഇന്നലെ വിശദീകരിച്ചു, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പല തലത്തിലുള്ള ഉലമാക്കൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അകാബിറിൽപ്പെട്ട ആളുകളായിരുന്നു ഒന്ന് ഷെയ്ഖ് അൽബാനി, മരണപ്പെട്ടു പോയി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, അങ്ങനെയുള്ള ആളുകള്. അത് ആ ശ്രേണിയിൽപ്പെട്ട ആളായിരുന്നു ഷെയ്ഖ് മുഖബിൽ. പക്ഷേ ആ വലുപ്പത്തിലേക്കുള്ള ഒരാളല്ല അദ്ദേഹം. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഷെയ്ഖ് റബി, ഷെയ്ഖ് ഫൗസാൻ, ഷെയ്ഖ് ലുഹൈദാൻ, സമാഹത്തുൽ മുഫ്തി പോലുള്ളവരൊന്നുമല്ല. അതിൽ താഴുള്ള, അവരെ താഴുള്ള, താഴയിൽ താഴെപ്പെട്ട ആളാണ് യഹ്യ. പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും സീനിയറായിട്ടുള്ള ആള് എന്ന രൂപത്തിൽ അദ്ദേഹം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. തഖ്ദീമുൽ അകാബിർ, അത് ഹുസ്നുൽ അദബ്, അനിവാര്യമാണ് ആ കാര്യം. ഞാൻ ഇന്നലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ തത്വീക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ കണ്ട തെറ്റായ ഒരു നടപടി ചോദ്യം ചെയ്യാൻ ഇബ്നു മസ്ഊദിനെ കാത്തുനിന്നു. ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ആ സംഭവം റിവായത്ത് ചെയ്തു. ഇല്ല, ഇദ്ദേഹം ഞാൻ തന്നെയാണ് വലിയ ആള്. ആ രൂപത്തിൽ തഖ്ദീമുൽ അകാബിർ എന്ന അസുല് വിട്ടിട്ടാണ് അദ്ദേഹം പോയത്. എന്നിട്ട് ജനങ്ങളെ മുഴുവനും തഫ്രീഖ്, ഭിന്നിപ്പ്. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് എവിടങ്ങളിലെല്ലാം ഈ ദഅ്‌വ നടക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളും അദ്ദേഹം ഉണ്ടാക്കി. അറബ് ലോകത്ത് സലഫി ദഅ്‌വ നിലനിൽക്കുന്നിടത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ എല്ലായിടത്തും അത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ കദാസത്ത്, അദ്ദേഹത്തിന്റെ വിശുദ്ധി, അദ്ദേഹം എതിർക്കപ്പെടാൻ പാടില്ലാത്ത ഖലീഫയാണ്, ഇമാം മുഖബിലിന്റെ ഖലീഫയാണ് ഞാൻ. അദ്ദേഹത്തെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവരെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു തെറ്റുകാൾ ചൂണ്ടിക്കാണിച്ചാൽ കഴിഞ്ഞു, പിന്നെ ഭിന്നിപ്പായി. അദ്ദേഹത്തോട് വരാൾ കാണിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മർക്കസ് ആ ഹിസ്ബിയ, തഅസ്സുബ്, തഹസ്സുബ്. എന്താണ് ഇസ്ലാമിക ദാവത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മാത്രം ക്ഷണിക്കുക, അതിന് വേറൊരു കെയർ ഓഫ് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഒരാൾ ക്ഷണിക്കുന്നു, ക്ഷണിക്കുമ്പോൾ തന്നെ എന്റെ കെയർ ഓഫിലൂടെ, എന്റെ മർക്കസിന്റെ, കേന്ദ്രത്തിന്റെ കെയർ ഓഫിലൂടെ, എന്റെ പാർട്ടിയുടെ കെയർ ഓഫിലൂടെ, അങ്ങനെ ഒരു കെയർ ഓഫ് വെച്ചു കൊടുത്താൽ അതിന്റെ പേരിൽ ഒരു കക്ഷിത്വം അവിടെ രൂപപ്പെടും. ഇല്ല, ഞാൻ പറഞ്ഞിരിക്കണം, ഇല്ല, അത് എന്നിലൂടെ ഉള്ള, അത് ഞാൻ എനിക്ക് എന്നിലേക്ക് ക്ഷണിക്കുന്ന ക്ഷണ, ഞാൻ പറഞ്ഞതെടുക്കുക എന്നുള്ളതല്ല. പറയപ്പെട്ട കാര്യം നുസൂസുകളോടും ഇജ്മാഇനോടും യോജിക്കുന്നുണ്ടോ സ്വീകരിക്കണം. അത് നുസൂസിനോടും ഇജ്മാഇനോടും യോജിക്കുന്നില്ലേ അത് തള്ളണം. അത് ആര്, എവിടുന്ന്, ഏത് കേന്ദ്രത്തിൽ നിന്ന്, അതല്ല പ്രധാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കേന്ദ്രം അദ്ദേഹം അതിനെ ചുറ്റിപ്പറ്റിയിട്ട് വലാഉം ബറാഉം ഉണ്ടാക്കി തീർത്തു. അതാണ് ഹിസ്ബിയത്ത്. എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഒരു കയ്യു കണക്കൂല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ദീക്ഷിച്ചു പോരുന്ന അവരുടെ അസുലുകളിൽപ്പെട്ട ഒരു അസുലാണ് നബ്ദുൽ ഫുർഖ. ഇന്നലെ ഞാനത് ബോർഡിൽ എഴുതി തന്നു. അഭിപ്രായ വ്യത്യാസം പരമാവധി ഇല്ലാതാക്കണം. അറിയാലോ, നമസ്കാരം പൂർത്തീകരിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിനയിൽ നമസ്കരിച്ചപ്പോൾ അത് തെറ്റായിരുന്നു, നബിയുടെ നടപടി മറിച്ചാണ് എന്ന കാര്യം ഇബ്നു മസ്ഊദ് ഉണർത്തിയ ഇബ്നു മസ്ഊദ് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പിന്തുടർന്ന് പൂർണ്ണമായി നിസ്കരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, വൽഖിലാഫു ശർറ്. അഭിപ്രായ വ്യത്യാസം അതിലും വലിയ ശർറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉബൈ ഇബ്നു കഅബിനോടും ഇബ്നു മസ്ഊദിനോടും താക്കീത് ചെയ്തു. ഒരു വസ്ത്രത്തിൽ നമസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ അകപ്പെട്ടപ്പോൾ, നിങ്ങളെപ്പോലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, ജനങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി തിരിയുന്ന നിങ്ങൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം കാണിച്ചാൽ ഉമറിന്റെ വടി നിങ്ങളുടെ മേൽ പ്രയോഗിക്കപ്പെടും. പാടില്ല അഭിപ്രായ വ്യത്യാസം. പക്ഷേ ഇദ്ദേഹം ഇവിടുത്തെ സംഘടനാവാദികൾ അവർ കാണിക്കുന്ന എല്ലാ സ്വഭാവങ്ങളിലേക്കും സംഘടനന്റെ കെയറോഫിൽ ഒരു സത്യം നിങ്ങൾ സംഘടനക്കാരോട് പറഞ്ഞു നോക്കൂ. അവര് നേരത്തെ പറഞ്ഞ്, അവർ അംഗീകരിച്ച്, അവർ പ്രമേയം പാസ്റ്റാക്കിയ സത്യമേ അവർക്ക് സത്യം ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരു സത്യമാണെങ്കിൽ അവരത് സ്വീകരിക്കാൻ ഒരിക്കലും കൂട്ടാക്കൂല. അതുപോലെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ് അവർ ക്ഷണിക്കുക എന്ന് പറയും. പക്ഷെ അവരെ കെയറോഫിലൂടെ വേണം. അതേ കാര്യം അവർ പറയുന്ന അതേ സത്യം തന്നെ അവരെ കെയറോഫിലല്ലാതെ അപ്പുറത്ത് നടന്നാൽ സഹകരിക്കൂല. എന്ത്, ഞങ്ങളെ കെയറോഫിലല്ല, അതാ പ്രശ്നം. ആ തഹസ്സുബ്, ആ തഅസ്സുബ് അത് പിന്നെ തഫ്രീഖത്തുണ്ടാക്കി തീർത്തു. എന്ന് മാത്രമല്ല, നാലാമതായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അദ്ദേഹം ട്രീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ മുആമല അഹ്ലുൽ ബിദഅയിനോടുള്ള മുആമല പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അഹ്ലു സുന്നത്തിൽപ്പെട്ട ഉലമാക്കളിൽ പലർക്കും ചില വിഷയങ്ങളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അത് തെറ്റാണ്, ആ തെറ്റിൽ നമ്മൾ അദ്ദേഹത്തെ പിന്തുടരാൻ പാടില്ല, തെറ്റിനെ നമ്മൾ തള്ളണം. അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തോട് പറയാൻ തരപ്പെട്ട ആളുകൾ തംബീഹ് ചെയ്യണം, ഉണർത്തണം. അയാളത് സ്വീകരിച്ചാൽ, തെറ്റ് തിരുത്തിയാൽ ഹൈർ അല ഹൈർ, ഗുണം തന്നെ. ഇനി അദ്ദേഹം അത് തിരുത്തിയില്ലെങ്കിൽ, അദ്ദേഹത്തിന് അത് ബോധ്യമായിട്ടില്ലെങ്കിൽ, അദ്ദേഹം അത് തിരുത്തിയിട്ടില്ലെങ്കിൽ ആ തെറ്റ് അദ്ദേഹത്തിന് മാത്രം ബാധകം. പക്ഷേ അദ്ദേഹത്തിന്റെ കറാമ, അദ്ദേഹത്തിന്റെ അഴു അഭിമാനത്തെ നമ്മൾ ചോദ്യം ചെയ്യില്ല. അദ്ദേഹത്തിന്റെ കറാമത്ത് നമ്മൾ സംരക്ഷിക്കും. കാരണം അഹ്ലു സുന്നത്തിൽപ്പെട്ടതാണ്. ഇതൊരു തെറ്റാണ്, തെറ്റിന് തെറ്റിന്റെ വലുപ്പേ ഉള്ളൂ. മഅസിയത്തുകൾക്ക് ഒരിക്കലും ബിദ്അത്തിന്റെയും ഹവയുടെയും പരിവേഷം നൽകി വലുതാക്കാൻ പാടില്ല. ആരാണ് അങ്ങനെ തെറ്റാത്തവരായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ആരിലും തെറ്റുവരാം വന്നിട്ടുണ്ട്. അത് തെറ്റാണ്, അത് നമ്മൾ അംഗീകരിക്കില്ല, അത് അദ്ദേഹത്തെ ഉണർത്തുന്നു. അതേസമയത്ത് അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളാണ്. അയാള് മിനൽ ജമാഅഹ് മാൻ അലൈഹി വസ്ഹാബി, അതിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ തെറ്റ് അള്ളാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിനോട് നമ്മൾ നസിഹത്ത് കാണിക്കുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ആളുകൾ, അൽമുള്ള ആളുകൾ അത് അദ്ദേഹത്തോട് ഉണർത്തുന്നു. ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു. പലപ്പോഴും അത്തരം കാര്യം ഖിലാഫിയായ മസലായിരിക്കും. പക്ഷെ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും അഹ്ലു സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതും ബിദഅത്താക്കും. ഒരു ഉദാഹരണം, മറ്റൊരു ഉദാഹരണം പറയാം. യഹ്യൽ ഹജൂരി, അദ്ദേഹത്തെ പിന്തുടരുന്ന കുറച്ച് പയ്യന്മാർ നാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരും ഇതിലൊക്കെ വന്നിട്ടുണ്ട്, ഇതിലൊക്കെ വരുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാവും. അവര് കാര്യമായി തള്ളുന്നൊരു വിഷയം കുട്ടികളും, വെള്ളിയാഴ്ചത്തെ രണ്ടാം ഭാഗം. ശരിക്കും വെള്ളിയാഴ്ചത്തെ രണ്ടാം ഭാഗം എന്താ? തെറ്റല്ല, അത് ഖുലഫാ ഉറാഷിദീങ്ങളുടെ ചര്യയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചര്യയാണ്. അങ്ങനെയുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാന്റെ ആ തലമുറയിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങൾ ഖുലഫാക്കളുടെ കാലം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് നബി പറഞ്ഞത്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ ഇർറാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅമ്മു അലൈഹാ ബിന്നവാജിബ്. അതിന് ഉദാഹരണമാണ് ജുംഉൽ ഖുർആൻ. ഖുർആൻ ഒരു പുസ്തകത്തിൽ ക്രോഡീകരിച്ച് റസൂലുള്ള ചെയ്തിരുന്നോ? കാരണം ചെയ്യാൻ നിവൃത്തില്ല, വഹ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ കാര്യം ആരാ പിന്നെ പൂർത്തീകരിച്ചത്? വഹ്യ് നിലച്ച് റസൂലുള്ളാന്റെ മരണത്തോടുകൂടി വഹ്യ് നിലച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചെയ്തു. അതുകൊണ്ട് ഖുലഫാ റാഷിദീങ്ങളുടെ ചര്യയാണ് അത് വിജയത്താന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറെ പിന്നെ തറാവീഹ് നമസ്കാരം, അത് റസൂലുള്ളാന്റെ കാലത്ത് ചെയ്തു, എന്നിട്ട് റസൂലുള്ള തന്നെ ഒരു കാരണമുള്ളതിനാൽ അത് നിർത്തി, പിന്നീട് അത് രണ്ടാമത് പുനരുജ്ജീവിപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് അത് വിദേശത്താകാൻ പോകുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രണ്ടാമത്തെ ബാങ്ക് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു തെറ്റ്, ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് തെറ്റാണ് ചെയ്തത് എങ്കിൽ അത് തുടരൂല, ബാക്കിയുള്ള ആളുകൾ അത് തിരുത്തും. ഇബ്നു ഉമർ അതിനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിദേശത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന് ഇവർ പറയാ. ആ അഫർ വലുതാക്കും. സൂബുൽ ഫഹ്മി അനില്ലാഹി വ റസൂലിഹി അസ്ലു കുല്ലി ബിദഅത്തിൻ വ ളലാലത്തിൻ നശഅത്തു ഫിൽ ഇസ്ലാം. ഒരു കാര്യം അല്ലാഹ് പറഞ്ഞതോ നബി പറഞ്ഞതോ അതുപോലെ തന്നെ സലഫുകൾ പറഞ്ഞിട്ടുള്ളതോ ആയ വാക്കുകളെ തെറ്റായി മനസ്സിലാക്കുക എന്നതാണ് എല്ലാ വഴികളിലേക്കും ബിദഅത്തിലേക്കും മുസ്ലിമീങ്ങൾ പോകാനുണ്ടായ ഒരു സുപ്രധാനമായ കാരണം. ഇവിടെ ഇബ്നു ഉമർ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ള മൂന്നാമത്തെ ബാങ്ക് ബിദഅത്താണ്. അപ്പൊ ഇവരായും വേണ്ടി കയറി പിടിച്ചു, ബിദഅത്താണ്. ബിദഅത്ത് എന്നുള്ള രണ്ട് രൂപത്തിൽ ഭാഷയിൽ പ്രയോഗിക്കും. ഒന്ന് ഭാഷാപരമായ അർത്ഥത്തിൽ പുതിയതാണ്, ശരിയാണ് പുതിയതാണ്. ഇതേ കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതേ വാക്ക് തറാവീഹിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരേ ഇമാമിന്റെ കീഴിൽ ജമാഅത്ത് സംഘടിപ്പിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയിലേക്ക് കയറി വന്നപ്പോ അവർ ഉബൈ ഇബ്നു കഅബ്, തമീം, ഉദാരി രണ്ട് ഇമാമുമാർ നിശ്ചയിച്ചല്ലോ. അതിലൊരു ഇമാമിന്റെ കീഴിൽ ജനങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കുന്നുണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി, ഇതെന്തൊരു നല്ല സമ്പ്രദായമാണ്, ഇതിൽ പുതിയതാണ്, നേരത്തെ ഇങ്ങനെയല്ല പലതായിട്ടായിരുന്നു. അവിടെ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞ ബിദഅത്തിന്റെ അർത്ഥം ഭാഷാപരമായ ബിദഅത്താണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തും അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും ഇല്ലാത്ത ഒന്നായിരുന്നു, അതിപ്പോ ജീവിപ്പിച്ചു. പക്ഷെ അത് ജീവിപ്പിക്കാൻ കാരണമുണ്ട്, അതിന് ന്യായമുണ്ട്, ശരിയുണ്ട്, തെളിവുണ്ട്, ദലീലുണ്ട്. പക്ഷെ ഭാഷാപരമായിട്ടേ പുതിയതാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് നടപ്പിലാക്കിയ ബാങ്കിനെ കുറിച്ച് പറഞ്ഞത്. അത് ബിദഅത്താണ്, എന്നിട്ട് നബിന്റെ കാലത്ത് ഇല്ലാത്തതാണ്, പിന്നെന്തായതാണ്, അല്ലാതെ അത് ഒഴിവാക്കപ്പെടേണ്ട ആ അർത്ഥത്തിലല്ല, അതല്ല എന്നതിനുള്ള തെളിവ്. ആ ബാങ്കിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്തോ തുടർന്നു വന്ന കാലത്തോ മുസ്ലിമീങ്ങൾ ആരും എതിർത്തു പോന്നില്ല. അത് തെറ്റായിരുന്നുവെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലത്തെ ചെയ്യോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലം കഴിഞ്ഞാൽ നിൽക്കണ്ടേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം വന്നപ്പോ അദ്ദേഹവും അത് തന്നെ തുടർന്നു. അങ്ങനെയുള്ള ഒരു കാര്യം, അതില് ശറഇന് വേറൊരു മാനദണ്ഡമുണ്ട്. ഖുലഫാഉർ റാശിദീങ്ങൾ ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് അത് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതിന്റെ മാനദണ്ഡം ഒന്ന്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അത് പുതിയതായിട്ട് ആ കാര്യം തുടങ്ങിയപ്പോൾ എന്തൊരു സബബ് കൊണ്ടാണോ അത് തുടങ്ങിയത്, ആ സബബ് കാരണം റീസൺ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. രണ്ട്, ആ റീസൺ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തിട്ടുള്ള അതേ ലിമിറ്റിൽ അതിനെ നമ്മൾ ചുരുക്കിക്കൊള്ളണം. ഇതാണ് വഹത്തുകളായ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ആ പ്രവൃത്തി വിദഅത്താണ് എന്ന് ആരും പറയാറില്ല. പക്ഷെ അത് വിദഅത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. ഇങ്ങനെയാണ് ആസാറുകൾ അനാവശ്യമായി ദുർവ്യാഖ്യാനിച്ച് അതിര് കവിയ. അത് വിദഅത്താന്ന് പറയാത്ത ഒരു മുഴുവൻ മുബ്തദീങ്ങളായി, പിന്നെ അവർ മുഴുവനും പിന്നെ മോശക്കാരായി, പിന്നെ അതൊരു അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. ഇങ്ങനെ തെറ്റിദ്ധരിപ്പ് ഉണ്ടാക്കി തീർക്കുന്നു. അതേപോലെ മറ്റൊരു മസലയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉറക്കം ഓതുക എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം ഓതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ധാരാളം റിവായത്തുകളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം ഓതി എന്ന് പറയുന്ന ചില റിവായത്തുകളുണ്ട്. അത് വഹദ്യത്തിങ്ങൾ ചർച്ച ചെയ്തു വരുമ്പോൾ അവർക്കിടയിൽ ഒരു ഖിലാഫ്, അഭിപ്രായ വ്യത്യാസമുള്ള മസ്അല ഖിലാഫിയത്തായി തീരാറുണ്ട്. നമ്മൾ അതിന്റെ തെളിവുകൾ പരിശോധിച്ചിട്ട് ഞാൻ വ്യക്തിപരമായി എനിക്ക് ബോധ്യമായിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് മെല്ലോതണം എന്നാണ്, ഉറക്കനോതാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഒരാൾ അത് ഉറക്കന ഓതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഹു അബൂബത്തതി അൽവാൽ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം അതാണ് പാടുന്ന, അത് മുബ്തദിയാക്കും. ഖിലാഫിയായ മസലകൾ ഇത്തരം പ്രശ്നങ്ങൾ വലുതാക്കിയിട്ട് അതിനങ്ങോട്ട് മുബ്തദിയാക്കും. അത് വിദേശത്ത് അത് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും മുഹൂർത്തദീയങ്ങളും അവരെ മുഹൂർത്തദീയങ്ങളാക്കാത്തവർ മുഴുവനും മുഹൂർത്തദീയങ്ങളും. ഇതാണ് ഉലുവ്. ഒരു ഒഴുതുറും അതിൽ കൊടുക്കൂല, ഒരു ഒഴുവും അതിൽ കൊടുക്കില്ല, ഒരു ഒഴുതുറും കൊടുക്കൂല, ഇത്ര ഉലുവ് ചെയ്യും എന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാവരെയും, അദ്ദേഹം ഒത്തിരി മാത്രം തദാസത്ത്, അദ്ദേഹം സ്പർശിക്കപ്പെടാൻ പാടില്ല, വിമർശിക്കപ്പെടാൻ പാടില്ല, റദ്ദ് ചെയ്യപ്പെടാൻ പാടില്ല, അദ്ദേഹം വിശുദ്ധൻ, ബാക്കിയുള്ളവരൊക്കെ തഴഞ്ഞെയ്യും. തഴഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ താഴെയാണ് ബാക്കിയെല്ലാം. അങ്ങനെ കിബാറുൽ ഉലമ അവരെ വരെ വിമർശിക്കും, ഷെയ്ഖ് റബീഉനെ വിമർശിക്കും, ഷെയ്ഖ് ഫൗസാനെ വിമർശിക്കും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിമർശിക്കും. റബീഉ എന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് റബീഉന്റെ പേര് റബീഉ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണെങ്കിൽ, ആ വസന്തം അതെന്തോ കഴിഞ്ഞിട്ടുണ്ട്, അയത്തെ പൂക്കളൊക്കെ വാടിയിട്ടുണ്ട്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് പറയും. ഉലമാക്കളോടുള്ള തഴിന്, ആ തഴിനും വന്ന് പോയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് പിന്നീട് അവസാനം വലിയ ഉലമാക്കളെ തഴിന് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇബ്നു ഹജർ, അതുപോലെ തന്നെ പിന്നെ നബവി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഹദ്ദാദികൾ വിമർശിക്കുന്ന അതേ സ്വഭാവം ഇദ്ദേഹം എടുത്തു. അവരൊക്കെ വിമർശിക്കും, ഇല്ല അവിടെ കൊണ്ട് നിന്നോ, കുറച്ചും കൂടി മുന്നോട്ട് പോയി സ്വഹാബത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കുറിച്ച് തഴഞ്ഞു ചെയ്തു. ഈ ഒരു ബാങ്ക് ഉണ്ടാക്കി എന്നുള്ള കാരണത്താൽ അത് എതിർക്കപ്പെടേണ്ട കാര്യമല്ല, അതും അതല്ലാത്ത കാരണത്താലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അധിക്ഷേപിച്ചു. സഹാബത്തിനെ കുറിച്ചുള്ള തഴഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറുതല്ല സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് വടക്കോട്ട് പോവുകയാണ്. തന്റെ കൂടെയുള്ള അനുയായികളെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോ അവരെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹം അവരെ ഉണർത്തി. ഖത്തബന ഉമർ ബിൽ ജാബിയ, ശാമിലുള്ള ജാബിയയിൽ വെച്ച് ഉമർ ഞങ്ങൾ അഭിസംബോധന ചെയ്തു. ആ അഭിസംബോധന ചെയ്ത് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഉമർ പറഞ്ഞു, ഖാമ ഫീന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കമ ഖാമി ഫീകും, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് പോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഞങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, അക്രിമു അസ്ഹാബി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ അനുചരന്മാരായിട്ടുള്ള സഹാബത്തിനെ നിങ്ങൾ ബഹുമാനിച്ചുകൊള്ളണം, ആദരിച്ചുകൊള്ളണം, പിന്നെ അവർക്ക് ശേഷം വരുന്ന താബിഴികളെയും അവർക്ക് ശേഷം വരുന്ന താബിഴത്താബിഴികളെയും നിങ്ങൾ ബഹുമാനിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉണർത്തി. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ദുക്കിറ അസ്ഹാബി ഫംസികൂ, എന്റെ സഹാബത്തിനെ കുറിച്ച് ആരെങ്കിലും അനാവശ്യമായ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം, പാടില്ലാത്ത കാര്യമാണ്. കാരണം അവരെന്ന് പറഞ്ഞാൽ മുസറാഉ നബിയ്യി, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള സഹായികളാണ്. അല്ലാഹു ഈ ഭൂലോകവാസികളിലേക്ക് മൊത്തം നോക്കിയപ്പോൾ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ ഖുറശി അൽ മക്കി അലൈഹി അഫ്ദലു സ്വലാത്തി വഅസ്ക തസ്ലീം, മുഹമ്മദ് നബിയെ കണ്ടത്, ഫസ്തഫാഹു അല്ലാഹു ലിരിസാലത്തി, നബിയാക്കാൻ വേണ്ടി അല്ലാഹ് മുഹമ്മദിനെ തെരഞ്ഞെടുത്തു. ആ ഹൃദയത്തിന്റെ വിശുദ്ധി കാരണത്താൽ എല്ലാവരും മോശക്കാരാണ്. അറബുഹും വഅജബുഹും ഫമാ ഖതഹു, അറബികളും അനറബികളും എല്ലാവരോടും വന്ന് കോപിച്ചു. അതിലെ എന്നാൽ അതില്ല, തകരാറില്ലാത്ത ശുദ്ധനായ മുഹമ്മദ്, ആ ഹൃദയത്തെ അള്ള തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ള നോക്കുമ്പോൾ ഏറ്റവും നല്ല ആളുകളായിട്ട് കണ്ടത് സഹാബത്തിനെയാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെ സഹായികളാകാൻ വേണ്ടി അള്ള തെരഞ്ഞെടുത്തു. അവരെ ഉസറാഉ നബിയ്യിഹി, തന്റെ ദൂതന്റെ സഹായികളാക്കി അള്ള നിശ്ചയിച്ചു കൊടുത്തു. അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നബിയുടെ കൂടെ യുദ്ധം ചെയ്യുന്ന ആളുകളാക്കി തീർത്തു. അവര് അബറുഹ ഖുലൂബൻ, ഏറ്റവും ഹൃദയവിശുദ്ധിയുള്ള ആളുകളാണ്, കാര്യങ്ങൾ ഏറ്റവും ആഴത്തിൽ അറിയുന്ന ആളുകളാണ്, ഏറ്റവും നല്ലവരായ ആളുകളാണ്. ഫമാറാഹുൽ മുസ്ലിമൂന ഹസൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, അവരുടെ ഹൃദയവിശുദ്ധിയുടെ ആ വിശുദ്ധിയുടെ നിദർശനം എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരു കാര്യം നല്ലതാണെന്ന് കരുതിയാൽ അത് നല്ലത് തന്നെയായിരിക്കും, അള്ളാഹ് അതിനെ തക്രീർ ചെയ്തുകൊണ്ട് വഹിയിറക്കും. എത്ര സംഭവങ്ങൾ, ബാങ്ക് എങ്ങനെ ഉണ്ടായത്, ഒരു സഹാബി അതാണ് ശരി എന്ന് അയാൾക്ക് തോന്നിക്കപ്പെട്ടു, ഇതിനോടത് വന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സംഭവം തോന്നി, അള്ളാഹ് വഹിയിറക്കി അതാണ് എന്റെ ശരി, തക്രീർ ചെയ്തു വെച്ചു. ഒരിക്കൽ ഒരു സഹാബി നമസ്കാരത്തിൽ പറയുന്നുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, റസൂലുള്ള പഠിപ്പിച്ചതായിരുന്നില്ല അത്. നമസ്കാരം കഴിഞ്ഞപ്പോ നബി തിരിഞ്ഞു, ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നബി ഞാനാണ്. നബി അത് എന്തേലും തിരുത്തോ എന്ന് വിചാരിച്ചിട്ടു. റസൂലുള്ള പറഞ്ഞു, ഞാൻ നമസ്കാരത്തിൽ കാണുന്നുണ്ടായിരുന്നു, 30 മലക്കുകൾ ആ വചനവുമായി അള്ളാഹുവിലേക്ക് കയറിപ്പോകുകയായിരുന്നു. ആരാണത് ആദ്യം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നത്? കാരണം അയാൾ കണ്ടത് ശരിയായിരുന്നു. അത്ര ഹൃദയവിശുദ്ധിയുള്ള ആളുകളാണ് സഹാബത്ത്. ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറ്റം പറയാൻ മുതിർന്നാൽ അവര് ചെലവാക്കിയത് ഒരു മുത്ത് ഒരു വാരല് അല്ലെങ്കിൽ ഒരു വാരലിന്റെ പകുതി അവർ ചെലവാക്കിയിട്ടുള്ളൂ. പകരം നിങ്ങൾ ഒരു ഉഹദ് മലയോളം ചെലവാക്കിയാലും അവർ ചെലവാക്കിയിട്ടുള്ള ആ മുത്തിന് അല്ലെങ്കിൽ അരമുത്തിന് തുല്യം സമം വെക്കാൻ നിങ്ങളുടെ ഉഹദ് മല ഒരിക്കലും മതിയാവില്ല. ആ സഹാബത്തിനെ കുറിച്ചാണ് യഹ്യൽ ഹജൂരി അധിക്ഷേപിക്കുന്നത്. അവിടെ കൊണ്ട് നിൽക്കോ, പിടുത്തം വിട്ട, പിന്നെ അങ്ങേറ്റത്ത് കിടക്കും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അധിക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്തിന്റെ രീതി ശാസ്ത്രത്തിൽ തെറ്റുപറ്റി. എവിടെത്തി? എന്നെ തെറ്റുപറ്റിയത്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വന്നു. കുറച്ച് ഖുറൈശി പ്രമുഖന്മാരുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് പിന്നെ എനിക്ക് സംസാരിക്കാലോ, ഇപ്പൊ അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് മാറ്റി നിർത്തിയിട്ട് ഇവരോട് സംസാരിക്കുക, ഇവരെപ്പോഴും വരുന്നവരല്ലല്ലോ. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വന്നപ്പോൾ നബി മുഖം തിരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അബസ വതവല്ല അൻജാഹുൽ അഅമ. ആ സംഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം ഇഹ്വാനികളുടെ വാചകം അവര് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം അത് വല്ല ഷെയ്ഖ് മുഖബിലിന്റെ ആ മർക്കസിൽ ഇഹ്വാനികൾ കയറിയിട്ട് മെല്ലെ മെല്ലെ രാഗി കൊടുത്തത് തലി കയറിയിട്ടുണ്ട്, ചർച്ചിച്ചു, മനഹജിലെത്തി. എന്നിട്ടെന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ ദഅവത്തിന്റെ മനസ്സ് നബി കാണിച്ചു തരണമെന്നില്ല. കാലോചിതമായി നമുക്ക് തോന്നുന്നതൊക്കെ ആക്കാം. ഈ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്താൻ ഏറ്റവും നല്ലത് ചാനലാണ്. അതില് ദീനിന്റെ കാര്യത്തെ മാതിരി ഒരു പരിപരിത്ത ഒരു ശബ്ദത്തിൽ ഞാൻ പറയുന്നല്ല നല്ലത്. നന്നായി പാടുന്ന പല പിന്നെ പലരുണ്ട് ഇവിടെ, വരെ അവരെ കൊണ്ട് പാടിച്ചാൽ ഒന്നും കൂടി കിട്ടുമല്ലോ. അതേമാതിരി ദീൻ ഇപ്പൊ നിസ്കാരം അല്ലെങ്കിൽ നോമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന പലരുണ്ട്, അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് കാണിക്കാലോ. ഇതൊക്കെ പറ്റും. സ്വർഗവും നരകമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ മോഡലുണ്ടാക്കിയിട്ടോ ഒക്കെ കാണിക്കാം. ഇങ്ങനെ മന്നജി നമുക്ക് മാറ്റാം. നബിന്റെ അടുക്കൽ അവിടെ മന്നജി തെറ്റിയിട്ടുണ്ട്, അവിടുന്ന് വിട്ടു. അദ്ദേഹം പറഞ്ഞു, നബി സംസാരിക്കുന്നത് മുഴുവനൊന്നും വഹിയല്ല, ചിലത് നബിന്റെ വകണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോയി അദ്ദേഹത്തിന്റെ കാര്യം. പിന്നെ ഇൽമ് തത്ബീഖ് ചെയ്യാന്നുള്ളത് അതിന് മുൻഗാമികൾ ചെയ്ത രൂപയല്ല. അങ്ങോട്ട് ആകെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തോന്നിയതിനനുസരിച്ചിട്ട് അതിൽ അവസാനം പോയിട്ട് ദീമഖറാത്തിയ. ഇന്നലെ എന്റെ മുന്നിൽ ചോദിക്കപ്പെട്ട ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, ഇവിടെ ജനാധിപത്യമല്ലേ, ആദ്യം ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അത് മസാലിഹിൽപ്പെട്ടതാണ്, മുസ്ലിമീങ്ങളുടെ ഇൻട്രസ്റ്റ് കോമൺ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് അത് ഉതകുമെങ്കിൽ അതിൽ നമുക്ക് പങ്കെടുക്കാം. നമ്മൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് രണ്ട് ലക്ഷ്യമുണ്ടാവും. ഒന്ന്, ഈ രാജ്യത്തെ പൗരനാണ് എന്ന പൗരത്വത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അതിലൂടെ നടക്കാറുണ്ട്. അത് വേണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു മുന്നണി ജയിക്കുക അല്ലെങ്കിൽ ഒരു മുന്നണി തോൽക്കുക എന്നുള്ളതിൽ നമുക്ക് താല്പര്യം ഉണ്ടാകും, അതിനു വേണ്ടിയിട്ട് വാങ്ങാം. അപ്പൊ തൊട്ടടുത്ത ചോദ്യം, ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തിന് കീഴിലല്ലേ, ജനാധിപത്യം തെറ്റല്ലേ? ഈ വാചകം ഇതാണ്, ഇങ്ങനെയാണ് ഇവരുടെ കളിയെ പിടിക്കുക. ഞാൻ അയാളോട് ചോദിച്ച ചോദ്യം അപ്പം തന്നെ തിരിച്ചു ചോദിച്ചു, ഇവിടെ ഹോസ്പിറ്റലുണ്ട്, രോഗം വരുന്നവർക്ക് നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകില്ലേ? ഈ ഹോസ്പിറ്റൽ ഗവൺമെന്റിന്റെയാണ്, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഗവൺമെന്റാണ്, അവിടെ പോയി ചികിത്സിക്കാൻ പറ്റും? അത് തെറ്റാവില്ലേ? അതേ ചോദ്യമാണ്. ഇവിടെ ഒരു കുളം കുഴിച്ചു വെച്ചിട്ടുണ്ട്, അത് കുഴിച്ച് ഗവൺമെന്റ് കുളമാണ്, രാവിലെ നമ്മൾ അതിൽ പോയി കുളിച്ചാ ജനാധിപത്യത്തിന്റെ കുളം. ഇതാര് പറഞ്ഞ? ഇത് പണ്ട് സാക്ഷാൽ മൗദൂദി പറഞ്ഞ, സാക്ഷാൽ മൗദൂദി പറഞ്ഞ വാചകം ഇന്ന് സലഫീയത്തിന്റെ കുപ്പിയിലാക്കിയിട്ട് ഇവരവതരിപ്പിച്ചാണ്. സലഫീയത്തിലേക്ക് താല്പര്യം വരുന്ന ആൾക്കാരെ ഇങ്ങനത്തെ വസുവാസ് പറഞ്ഞിട്ട് ഇതിലേക്ക് കൊണ്ടുപോകുക. ഇങ്ങനെ ഉലുമ്പുകൊണ്ട് ഉലമാക്കളോട് കാണിക്കേണ്ട മര്യാദ കാണിക്കാതെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിച്ചുകൊണ്ട്, അതുപോലെ തന്നെ തന്റെയും തന്റെ മർക്കസിന്റെയും പേരിൽ തഹദീസും തഹസുബും തഅസ്സുബും കക്ഷിത്വവും ഒക്കെ വളർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അഹ്ലുൽ സുന്നനോട് മുആമല നടത്തേണ്ടത് അഹ്ലുൽ ബിദഅയിനോട് നടത്തും പോലെയല്ല, മറിച്ച് അഹ്ലുൽ സുന്നനോട് മൊത്തം അവരുടെ ഈ തെറ്റിന് ഇത് ശരിയല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഓനെ പറ്റൂല, ഒറ്റയടിക്കാണ് പറയും, അവൻ ബിദഅയാണ്, തക്ഫീർ വരെ എത്തും. അതുപോലെ തന്നെ ഉലമാക്കളെയും ആ ഉലമാക്കൾക്കപ്പുറം ഇമാമുകളെയും അതിനപ്പുറം സഹാബത്തിനെയും എന്നല്ല അതിനപ്പുറം പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയും ആക്ഷേപിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവനും വഹിയല്ല. നമ്മുടെ കേരളത്തിൽ ചേകനൂരുണ്ടല്ലോ, ചേകനൂർ പറഞ്ഞിടത്തൊക്കെ അത്രയും പോയി. നബിക്ക് മന്നഹജിൽ തന്നെ പഴച്ചു, അത്രത്തോളം പറഞ്ഞു പോയി. അതുപോലെ തന്നെ ഒരു ഇൽമ് അത് എങ്ങനെയാണ് തത്ബീഖ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരിക്കലും ഒരു അറിവില്ലാതെ പോകുന്ന ഇവര് യഥാർത്ഥത്തിൽ ഇത് ഏതിലേക്കാണ് എത്തുന്നത്? നേരത്തെ പറഞ്ഞ ഹജ്ജാദിയത്തിന്റെ എക്സ്റ്റൻഷനാണിത്. നേരത്തെ പറഞ്ഞ ഹജ്ജാദിയത്തിന്റെ എക്സ്റ്റൻഷനാണിത്. ഹജ്ജാദികളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇഖ്വാനികൾക്ക് വേണ്ടിയിട്ട് രംഗം ഒഴിവാക്കി കൊടുക്കുക, ജനങ്ങളെ ഉലമാക്കളിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ഇഖ്വാനികൾക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടുപോകാൻ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി, അധികാരം എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി ജനങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഉലമാക്കളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ട് ഇവരെ വെച്ച് ബന്ധിപ്പിച്ചുകൊടുക്കുക. പിന്നെ കാര്യം ഒരു തലക്ക് വെളിയില്ലാത്ത, എന്നാലും നമ്മൾ പറഞ്ഞില്ല അസാഹിർ ചെറുപ്പക്കാരായിരിക്കും, എലുമുണ്ടാവില്ല, അതുപോലെ തന്നെ സൂക്ഷ്മത അള്ളാഹനെ സൂക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ വിവേകം ഉണ്ടായിരിക്കില്ല, വെറുതെ കുറെ പറയാൻ മാത്രം അറിയും, അങ്ങനെയുള്ള കുറെ ആൾക്കാരെ അവരാണ് എല്ലാ കാര്യവും ഏൽപ്പിക്കുക. യഹ്യൽ അജൂരിന്റെ ചുറ്റുമുള്ളത് മുഴുവനും അസാഹിർ, അഹലുൽ ബിദ, ഹുജത്താവുൽ അസ്ന, സുഫഹാവുൽ അഹ്ല, ഇങ്ങനെ പറയപ്പെട്ട ടീം, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത് ഫൈനലി ഇതേതാണ്? ഇത് വന്ന വഴി ഞങ്ങളോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്നും അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഷേഖ് മുഖബലിന്റെ കേന്ദ്രത്തിലേക്ക് ഇഖ്വാനികൾ മെല്ലെ വന്നു, അവരുടെ തനി സ്വഭാവം കാണിക്കാതെ, ഞങ്ങൾ സുന്നികളാണ് അഹ്ലുസുന്നയാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം അവിടെ നിൽക്കുമ്പോൾ ഉള്ളിൽ പലരെയും മനസ്സിലേക്ക് ഇവരിങ്ങനെ എന്ത് ചെയ്യും, പല ഇവരുടെ വിഷങ്ങളും കയറ്റിക്കൊടുക്കും. അവസരം കിട്ടുന്ന സമയത്ത് അത് പറയും. ഷേഖ് മുഖബലിന്റെ കാലത്ത് നടക്കൂലായിരുന്നു, അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ ഉറച്ച കാര്യങ്ങൾ ഉസൂൽ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ്, അത് അദ്ദേഹം ക്ലിയറാക്കി കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം വന്നപ്പോൾ യഹ്യൽ അജൂരിയെ പോലുള്ള ആളുകൾ വന്നപ്പോൾ ആകെ ഇതിലേക്ക് പോയി. അതിനാൽ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ശരിക്ക് മൻഹജിന്റെ പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അതിൽ നിന്ന് സംശയമില്ലാത്ത കാര്യങ്ങൾ അത് ഉറപ്പിച്ചു പിടിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ മൻഹജ് എന്ന് പറഞ്ഞിട്ട് സമയമെടുത്തിട്ട് ആ കാര്യം വിശദീകരിച്ച് അതിനുവേണ്ടിയാണ്. ഇന്നലെ ആ കാര്യം വിശദീകരിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, തഖദീമുൽ അകാബിർ, വലിയ പണ്ഡിതന്മാരെ അവർക്ക് മുൻഗണന കൊടുക്കണം, അവരെ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിക്കണം, ദീനെടുക്കേണ്ടത് ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന്, അത് സ്വഹാബത്ത് മനസ്സിലാക്കി തന്നിട്ടുള്ള, വ്യാഖ്യാനിച്ചിട്ടുള്ള, പ്രയോഗവൽക്കരിച്ചിട്ടുള്ള അതേ രീതിയിലായിരിക്കണം, അത് ഉലമാക്കളോട് ചോദിച്ചിട്ടായിരിക്കണം, അവരുടെ ഗൈഡൻസ് അനുസരിച്ചായിരിക്കണം. അൽ അന്നാസു ഫീ ജുഹൂരി ഉലമാഇഹിം കസ്ബിയാനി ഫീ ജുഹൂരി ആബാഇഹിം, ഉലമാക്കളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അവർ സുരക്ഷിതരാണ്, മക്കള് ഉപ്പാന്റെ മടിത്തട്ടിൽ കിടക്കുന്ന അതേ സുരക്ഷിതത്വം അവർക്കുണ്ടായിരിക്കും. എന്നാൽ ഉലമാക്കളിൽ നിന്ന് ജനങ്ങൾ അകന്നാൽ അസാദിറുകളിലേക്ക്, ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരിലേക്ക്, തഖ്വയില്ലാത്ത ആളുകളിലേക്ക്, ബിദഅത്തിന്റെ ആളുകളിലേക്ക് ആളുകൾ എത്തിപ്പെട്ടാൽ വലാലിക ഹീന ഹലകൂ, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്, ജനങ്ങൾ നശിക്കുമ്പോഴാണ് ഈ കാര്യം. അതുകൊണ്ട് തന്നെ യഹ്യൽ ഹജൂരിയെ കുറിച്ച് ഈ സ്വഭാവം, സുറൂരികളുടെ ഈ സ്വഭാവം, കുത്തുബികളുടെ സ്വഭാവം അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ ഉലമാക്കൾ അദ്ദേഹത്തെ കൈവിട്ടു. ഉലമാക്കൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, സഫീ, വളരെ വിഡ്ഢിയാണ് അയാൾ, അഹ്മക്, അയാള് നല്ല മുഴുത്ത ഹംഖാണ്, പിന്നെ മാൽ, വഴിതെറ്റിയവനാണ്, മൊമുൽ, അതുപോലെ തന്നെ മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനാണ്, അതുപോലെ തന്നെ മുബ്തദിഅ, വിദ്യാർത്ഥികൾ. കാരണം ഈ പറയുന്ന കാര്യം ഇത് വിദ്യാർത്ഥിയിലേക്കാണ് പോയത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ തെറ്റുപറ്റി, നബി പറയുന്ന മുഴുവൻ കാര്യങ്ങളും വഹിയായിക്കൊള്ളുന്നില്ല, നബി മന്നഹജുദ്ദാവ ദാവത്തിന്റെ മന്നഹജിൽ നബിക്ക് പിഴവ് സംഭവിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബിദഅത്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബിദഅത്ത് ഉണ്ടാക്കി, ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മനസ്സിലാക്കേണ്ടത്, കാരണം ഇതുകൊണ്ട് ഉലമാക്കളിൽ നിന്ന് ജനങ്ങളെ വേർപ്പെടുത്താനും വേർപ്പെടുത്തിയിട്ട് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വഴിയൊരുക്കാനും അവരുടെ ഓഫ്ഷൂട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇത്. ഇനി ഒരു ഹദീസും കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം ഞാൻ വായിക്കാൻ വിചാരിച്ച എന്റെ മൂന്നാമത്തെ ഹദീസ്, വഹദ്ദസനാ മുഹമ്മദ് ബ്നു അബ്ദുല്ലാഹ് ബ്നു നുമൈരി قال حدثنا ابو خالد يعني سليمان ابن حيان عن سعد بن طارق عن دبعي عن حذيفه قال كنا عند عمر حذيفه بن اليمان അദ്ദേഹത്തിൽ നിന്നാണ് റിവായത്ത്. അദ്ദേഹം പറയാണ് ഞങ്ങൾ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തിരിക്കുകയായിരുന്നു. فقال ايكم سمع رسول الله صلى الله عليه وسلم يذكر الفتن. ഉമർ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഹദീസ് കേട്ടിട്ടുള്ളവൻ ആരാണ്? ഫഖാല ഖൗമുൻ നഹ്നു സമിഅനാ. അപ്പോ ഉമറിന്റെ സദസ്സിൽ ഇരുന്നിരുന്നവരിൽ ചിലർ പറഞ്ഞു ഞങ്ങളത് കേട്ടിട്ടുണ്ട് എന്ന്. ഫഖാല ലഅല്ലകും തഅനൂന ഫിത്നത റജുല ഫി അഹ്ലിഹി വജാരിഹി. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നിങ്ങളൊരു പക്ഷേ ഉദ്ദേശിക്കുന്നത് ഒരാൾക്കുണ്ടാകുന്ന ഫിത്തിന അയാളുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ അയൽപക്കത്തിൽ ഒക്കെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഫിത്തിനകളെ കുറിച്ചായിരിക്കും, അതിനെ വിശദീകരിച്ചതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ? കാലു, അവർ പറഞ്ഞു അജൽ, അതെ ആ ഫിത്തിനയെ കുറിച്ച് നബി പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തിൽക തുകഫ്ഫിറുഹ സ്വലാത്തു വസ്സിയാമു വസ്സദഖ. അങ്ങനെയുള്ള ഈ ചെറിയ ഫിത്തിനകൾ അതിനുള്ള പരിഹാരം അയാൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട്, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സദഖ കൊണ്ട് ആ ഫിത്നകൾ അയാൾക്ക് പരിഹരിക്കപ്പെട്ടു പോകും. വലാക്കിൻ അയ്യുക്കും സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ആരാണ് കേട്ടിട്ടുള്ളത് യദ്കുറുൽ ഫിതൻ അല്ലതീ തമൂജു മൗജൽ ബഹർ. സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഒന്നിനു പിറകിൽ മറ്റൊന്നായി വന്നതിലും വലുതി പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഫിത്നയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ള വ്യാപകമായ ഭീകരമായ ആ ഫിത്നയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഖാല ഹുദൈഫത്തു ഫഅസ്കത അൽഖൗ ഫഖുൽതു അന. ആ ചോദ്യം ചോദിച്ചപ്പോ എല്ലാവരും ഉണ്ടാതിരുന്നു, ആരും അത് കേട്ടവരില്ല. അപ്പോ ആരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഹുദൈഫ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ അത് ചിലര് പെട്ടെന്ന് ആഞ്ഞാണ്ട് ഞാണ്ട് ഇല്ല, അത് അതിൻ്റെതായ അതകുണ്ട്. ആരും അത് പറയുന്നില്ലെങ്കിൽ ആ ഇൽമ് മറഞ്ഞു കിടക്കുമെങ്കിൽ മറയാതിരിക്കാൻ വേണ്ടി മാത്രം ഹുദൈഫ പറഞ്ഞു ഞാനത് കേട്ടിട്ടുണ്ട്. ഖാല അൻത ലില്ലാഹി അബൂക്. ഖാല ഹുദൈഫത്തു സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. ഹുദൈഫക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹുദൈഫയോട് ആ ഹദീസ് പറയാൻ പറഞ്ഞപ്പോ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുകയാണ്, നബി പറഞ്ഞത് ഇപ്രകാരമാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഉദൻ ഉദ ഫഅയ്യ ഖൽബിൻ ഉശ്രിബഹ നുകിത ഫീഹി നുക്തത സൗദ വഅയ്യ ഖൽബിൻ അൻകറഹ നുകിത ഫീഹി നുക്തത ബൈള ഹത്ത തസീറ അല ഖൽബൈൻ على ابيض مثل الصفا فلا تضره فتنه ما دامت السماوات والارض والاخر اسود مربادا كالكوز مجخيا لا يعرف معروفا ولا ينكر منكرا الا ما اشرب من هواء. قال حذيفه وحدثته ان بينك وبينها بابا مغلقا يوشك ان يكسر. قال عمر اكسرا لا ابالك فلو انه فتح لعله كان يعاد. قلت لا بل يكسر وحدثته ان ذلك الباب رجل يقتل او يموت حديثا ليس باللغاليط. قال ابو خالد فقلت لسعد يا ابا مالك ما اسود مربادا؟ قال شده البياض في سواد. قال قلت فما الكوس مجخيا؟ قال منكوسا. على رشدك തുഅറദുൽ ഫിതൻ. റസൂലുള്ള പറഞ്ഞു ഫിത്നകൾ കൊണ്ടുവന്ന് കാണിക്കപ്പെടും. ആർക്കാണ് ഫിത്ന കൊണ്ടുവന്ന് കാണിക്കുക? ആലൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങളിൽ. നമ്മൾ വെറുതെ ഒരു വഴിക്ക് പോവുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാട്ടിൽ നമ്മൾ ജീവിക്കുകയായിരിക്കും. അപ്പൊ നമ്മളോട് വന്ന് ഒരു ലിഫ്റ്റ് ചോദിച്ച് കാർ കയറും. അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്തിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എനിക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് തങ്ങണം, നിങ്ങൾ അതിനൊരു സൗകര്യം ചെയ്തു തരുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇവിടെ വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നിട്ട് ഒരു മണിക്കൂർ ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയും. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഫിത്ന വെല്ലങ്ങനെ കാണിച്ചു കൊടുക്കും. ഏതുപോലെ കൽഹസീരി ഊദൻ ഊദൻ, ഒരു പായ, ആ പായക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസിൽ നെയ്തിട്ടുള്ള ആ ഓരോ പൊളിര് എന്നാണ് ഞങ്ങൾ മലയാളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ പറയാം, ഓരോ പൊളിര് അതിന്റെ ഓരോ ഓരോ പോർഷൻ എന്നതുപോലെ ഹൃദയത്തിന്റെ ഓരോ പീസിലും അവരിങ്ങനെ വെക്കും, ഇത്തിനങ്ങനെ കാട്ടിക്കൊടുക്കും. ഇത് പിടിച്ചു, ഇത് പിടിച്ചു, ഇത് പിടിച്ചു, ഇത് പിടിച്ചു, ഇത് പിടിച്ചു, ഏതാണോ ഹൃദയം കയറി പിടിക്കണ പിടിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിന്റെ ഓരോ സെല്ലിലേക്കും ഫിത്തിന അവർ കൊണ്ടുപോയി വെച്ചു കൊടുക്കും, ഫിത്തിനയെ പ്രദർശിപ്പിച്ചു കൊടുക്കും. ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹ നുഖിത ഫീഹി നുഖ്തതു സൗദ, ആ ഹൃദയത്തിന്റെ സെല്ലുകളിൽപ്പെട്ട ഏത് സെല്ലാണ് ആ ഫിത്തിനയെ ആകീരണം ചെയ്യുന്നത്, അതിനെ അബ്സോർബ് ചെയ്യുന്നത്, നുഖിത ഫീഹി നുഖ്തതു സൗദ, അവിടെ ഒരു കറുത്ത പുള്ളി വീഴും. ഫിത്തിന അബ്സോർബ് ചെയ്താൽ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു പൊളിര്, ഏതെങ്കിലും ഒരു പീസ്, ഏതെങ്കിലും ഒരു സെല്ല്, ഏതെങ്കിലും ഒരു കല, ഒരു ഹലിയത്ത് ആ ഫിത്നയെ അങ്ങോട്ട് സ്വീകരിച്ചാൽ അവിടെ ഒരു കറുത്ത പുള്ളി വീഴും. വഅയ്യു ഖൽബിൻ അൻകറഹ അനുഖിത ഫീഹി നുഖ്തതുൻ ബൈള, എന്നാ ആ ഫിത്ന എങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ ഫിത്നയെ തടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഏതാണ്? നേരത്തെ ഞാൻ രാവിലെ നമ്മൾ പറഞ്ഞല്ലോ അബൂബക്കറ പറഞ്ഞിട്ടുള്ള ഹദീസ്, ഒരൊറ്റ വചനം, ഒരു വാക്ക് നബിയിൽ നിന്ന് ഞാൻ കേട്ടു, നഫഅനില്ലാഹു ബിഹി, അല്ലാഹു അതുകൊണ്ട് എനിക്ക് വലിയ നഫ ചെയ്തു. റസൂലുള്ള പറഞ്ഞു, ഒരു പെണ്ണ് അവർക്ക് നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഖൗമ ഒരിക്കലും വിജയിക്കൂലട്ടോ. ആ വാക്ക് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ടൊരു സൈന്യത്തെ നയിച്ചപ്പോ അതിൽ അദ്ദേഹം ചേർന്നില്ല, അത് അവരുടെ പണിപ്പെട്ടതല്ല, മാറി. ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ഒരു ഫിത്നയിലും അദ്ദേഹത്തിനൊരു പങ്കുമില്ലാതെ മാറിക്കാൻ സാധിച്ചത് ആ ഇൽമിന്റെ കാരണത്താലാണ്. എന്നതുപോലെ തന്നെ ശരിയായ ഇൽമ് ഒരാൾക്കുണ്ട് എങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ ആ ഫിത്നയെ ആ ഹൃദയം എന്ത് ചെയ്യും? അങ്കറഹ, നോ, പറ്റില്ല, ശരിയല്ല, അതിനപ്പം അങ്ങോട്ട് എതിർക്കും, അതിനെ ഇൻകാർ ചെയ്യും, കണ്ടംസ് ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്താൽ നോക്കിത്ത ഫീഹി നുഖ്തതുൻ ബൈള, ആ ഹൃദയം അതിലൊരു നല്ല വെളുത്ത പുള്ളി വീഴും. അങ്ങനെ ഓരോ ഫിത്നകൾ വരുമ്പോഴും ഫിത്നയെ ആകീരണം ചെയ്യുമ്പോൾ അവിടെ കറുത്ത പുള്ളി, അല്ലെ ഫിത്നയെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ അൽമ കൊണ്ട് എതിർത്ത് തോൽപ്പിച്ചാൽ വെറുത്ത പുള്ളി. അങ്ങനെ ഹൃദയങ്ങൾ, ജനഹൃദയങ്ങൾ അവസാനകാലത്തെ ഫിത്നകൾ കൊണ്ട്, ഫിത്നയുടെ ആധിക്യം കൊണ്ട് രണ്ടു തരം ഹൃദയങ്ങളായിട്ട് വേർതിരിയും. ഹത്താ തസീറ അലാ ഖൽബൈൻ, ജനഹൃദയങ്ങൾ രണ്ടു തരം ഹൃദയങ്ങളായി തീരും. ഒന്ന് അല അബിയം, വെളുത്ത ഹൃദയങ്ങൾ, മിസ്ലി സ്വഫ, വളരെ മിനുസമുള്ള നല്ല ഒരു വെളുത്ത പാറ പോലെ മിനുസമുള്ള ഹൃദയങ്ങൾ. ആ പാറക്കുള്ള പ്രത്യേകത എന്താ അറിയും? അതിന്റെ മിനുസം കൊണ്ട് ഫിത്നയാകുന്ന ഫിത്ന അതിലേക്ക് ഇങ്ങോട്ട് വന്നിറങ്ങിയാൽ വീഴുന്നത് ഓർമ്മണ്ടും തീർച്ചയാണ്. ലാത്തമുറുഹു ഫിത്ന, ഒരു തരത്തിലുള്ള ഫിത്നയും ആ ഹൃദയത്തിന് ദ്രോഹം വരുത്തില്ല, ദോഷം വരുത്തില്ല. മാദാമത്തിശമാവാത്തുമല്ല, ലോകാവസാനം വരെ, ആകാശം ഭൂമി നിലനിൽക്കുന്നതുവരെ ഒരു ഫിത്ന അതിലേക്ക് ഇറങ്ങൂല. കാരണം ആ ഹൃദയം ശർഇയായ ഇൽമ് സ്വീകരിച്ചിട്ടുള്ള ഹൃദയമാണ്, അത് മിനുസമുള്ള ഹൃദയമാണ്, അത് വെളുത്ത ഹൃദയമാണ്. ഏതു ഫിത്ന വന്നാലും പാറമ്മലേക്ക് വെള്ളം വീണത് പോലെ ഒട്ടും തെറിച്ചടു പോകും. ലാത്തമുറുഹു ഫിത്ന മാദാമത്തിശമാവാത്തുമല്ല. എന്നാൽ രണ്ടാമത്തെ ഹൃദയം ഏതാണ്? വൽആഹറു അസ്വദു മുർബാദൻ, രണ്ടാമത്തത് കറുകറുത്ത ഹൃദയമാണ്, പൊടിപുരണ്ട. ഫിത്നകൾ ഓരോന്ന് വരുമ്പോഴും വലിച്ചു കയറ്റും, ആരെന്ത് പറഞ്ഞാലും കേൾക്കും, ആ സംശയം, ഈ സംശയം, ആ ശുബഹ, ആ ഈ ഒക്കെ. ഒരു സുറൂരി വന്ന അത് കേൾക്കും, ഒരു ഖുതുബി വന്ന അത് കേൾക്കും, ഒരു ഹജൂരി വന്ന അത് കേൾക്കും, ഒരു സംഘടന വന്ന അത് കേൾക്കും, മറ്റു വന്ന അത് കേൾക്കും. ഫിത്നൊക്കെ വലിച്ചു കയറ്റും. എല്ലാ ഫിത്നകളും വലിച്ചു കയറ്റുന്ന കുറെ സ്പോഞ്ചുകളുണ്ട്, കറുത്തിരുന്ന ഹൃദയങ്ങൾ, പൊടിപുരണ്ട ഹൃദയങ്ങൾ. അത് കൽകൂസി മുജഹിയ, ശരിയായ ഇൽമിന്റെ കാര്യം വരുമ്പോൾ അത് ഏതുപോലെയാണ്? ഒരു കുടം പോലെയാണ്. വെള്ളെടുത്ത് വെക്കുന്ന കുടം കണ്ടിട്ടില്ലേ, അത് മുജഹ്റിയൻ ഐ മൻകൂസൻ, അത് കമഴ്ത്തി വെച്ചത് പോലെയാണ്. ഇൽമ് ഇനി ആ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൊടുക്കാൻ വിചാരിച്ചാൽ നോ വേ, കാരണം മുജഹ്റിയൻ കമഴ്ത്തി വെച്ചതാ, പറഞ്ഞാ പുറത്ത് കടപ്പും, ഉള്ളിക്ക് ഒരു തുള്ളി ഇൽമ് കയറൂല, ഉള്ളിൽ മുഴുവനും ഫിത്ന നിറഞ്ഞിരിക്കുകയാണ്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ മഅദല്ലാഹ് നസ്അലുല്ലാഹ അസ്സലാം. ലാ യഅരിഫു മഅറൂഫ, ഒരു നന്മയെയും നന്മയായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. വലാ യുൻകിറു മുൻകറ, ഒരു തിന്മയെയും അതിന് തിന്മയായിട്ട് തിരിച്ചറിയാനും പറ്റൂല. അത് തിന്മേന എങ്ങനെ തിന്മയാ, അതിനെന്താ കുഴപ്പം, കണ്ടിട്ടില്ലേ എന്താണ് ആ പ്രതികരണത്തിന്റെ അർത്ഥം? കാരണം സ്പോഞ്ചായിരുന്നു, ഫിത്നകൾ വലിച്ചിക്ക് കയറ്റുന്ന സ്പോഞ്ചായിരുന്നു. ഇൽമ് അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കുടം കമഴ്ത്തി വെള്ളം പാർന്നത് പോലെ ഉള്ളിലേക്ക് കയറൂല. അതുകൊണ്ട് ഒരു നന്മയെ നന്മയായി കാണാൻ ആ ഹൃദയത്തിന് പറ്റുന്നില്ല, ഒരു തിന്മയെ തിന്മയായി കാണാൻ ആ ഹൃദയത്തിന് പറ്റില്ല. ആ ഹൃദയത്തിന്, ആ ഹൃദയത്തിനകത്തേക്ക് കുടിപ്പിക്കപ്പെട്ട അത് ആകിരണം ചെയ്തിട്ടുള്ള, അത് അബ്സോർബ് ചെയ്തിട്ടുള്ള ഹവകളല്ലാതെ വെറൊന്നും കയറൂല. ഇതാണ് ഫിത്നന്റെ സ്വഭാവം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ വാക്കുകൾ നേരിൽ കേൾക്കുന്ന എന്റെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരുണ്ട്, മറ്റ് മീഡിയകളിലൂടെ എന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉഷ്ഹദുല്ലാഹ അലാ മാ ഫീ ഖൽബി, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു. ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുള്ളൊരു ലക്ഷ്യം. നമുക്ക് ഇവിടെ ചെയ്തു തീർക്കേണ്ട ഒരു ദൗത്യമുണ്ട്, അള്ളാഹ് ഖുർആനിലൂടെ നിർണയിച്ചു തന്നിട്ടുള്ള അവന്റെ കലാമിൽ പറഞ്ഞിട്ടുള്ള ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നമ്മുടെ കാര്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, സ്വർഗത്തിൽ കയറിപ്പോകാം. അതിനുള്ള ഏകമായ പരിഹാരം അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലുള്ള വിശ്വാസം ശരിപ്പെടുത്തുക, അന്ത്യനാളിലുള്ള വിശ്വാസം ശരിപ്പെടുത്തുക. അതിനോട് അനുബന്ധമായി വരുന്ന കാര്യങ്ങൾ താനെ ശരിയാക്കുള്ളൂ, അത് ശരിയാക്കുമ്പോൾ അത് ശരിപ്പെടുത്തുക. അല്ലാതെ അവിടുന്ന് കേൾക്കുന്നതും ഇവിടുന്ന് കേൾക്കുന്നതും ഫിത്നകൾ ശുബഹാത്തുകൾ അതിന് ചെവി കൊടുക്കാതിരിക്ക. അങ്ങനെ അല അബിയ വമിത്ലി സ്വഫ ലാ തദുറുഹു ഫിത്നതുൻ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് എന്ന് ഹദീസിൽ പറഞ്ഞതുപോലെ വെളുത്ത ഹൃദയം, ആ ഹൃദയവുമായി അല്ലാഹു നമ്മൾ കണ്ടുമുട്ടണം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ സമ്പത്ത് ഉപകരിക്കില്ല, മക്കൾ ഉപകരിക്കില്ല, ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. അബ്യദ് മിത്ല് സഫാ, ആ ഹൃദയവുമായി സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹനെ കണ്ടുമുട്ടുന്നവരെ വെച്ച് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളതെല്ലാം ചെയ്യണം. അള്ളാഹനോട് നിരന്തരം തൗഫീഖ് ചോദിക്കണം. ആ തൗഫീഖ് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.